ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ശുദ്ധനാമേ
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
ടു ഫോളോ ജീസസ്. പ്രിയ ശ്രോതാക്കളെ, ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവസ്നേഹം നിങ്ങളെ അറിയിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശം കേൾക്കാൻ യേശു കർത്താവ് നിങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളിതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതം അരുളുന്നു. വീണ്ടും കേൾക്കാൻ, എന്നും കേൾക്കാൻ സ്നേഹപൂർവം അപേക്ഷിക്കുന്നു. ഇന്നത്തെ ചിന്ത നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയെ അനുഗമിക്കുവാനുള്ള ചില മാർഗങ്ങൾ അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ നൽകിയതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചിന്തയോടുകൂടെ അങ്ങ് ഉണ്ടായിരിക്കുമാറാകണമേ. ഇന്നത്തെ ചിന്ത ഞങ്ങൾക്ക് അങ്ങയെ അനുഗമിക്കുന്നതിന് കൂടുതൽ പ്രചോദനം കൊണ്ടുവരുവാൻ ഇടവരുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. പ്രിയ സഹോദരന്മാരെ, ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10:27 വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് വ്യത്യസ്തമായ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങളിലാണ്. ഭിന്ന വിചിത്രമായ സാംസ്കാരിക സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന നമുക്ക് ശരിയായി ഒരു ജീവിതം നയിക്കുവാൻ പലപ്പോഴും കഴിയാറുണ്ട്. പലതരത്തിലുള്ള ചിന്താ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ, ആകുലതകൾ നമ്മുടെ മനസ്സിനെ മതിക്കുന്നുണ്ടാകാം. യഥാർത്ഥത്തിൽ പല വിധത്തിലുള്ള ജീവിത മാർഗങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ കാണിക്കുവാൻ, ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ പല ആളുകളും പറയാറുണ്ട്. എങ്ങനെ നമുക്ക് നമ്മുടെ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ ശരിയായ കർത്താവിൻ്റെ മാർഗത്തെ നമുക്ക് പിന്തുടരുവാൻ സാധിക്കും? ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ സത്യസന്ധതയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ യേശുക്രിസ്തുവിനെ ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് പിന്തുടരുന്നത് എങ്കിൽ എങ്ങനെ നമുക്ക് കർത്താവിനെ യഥാർത്ഥത്തിൽ പിന്തുടരുവാൻ സാധിക്കും? നമ്മൾ മാത്രം അധിവസിക്കുന്ന ഒരു ഭൂമിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ കൂടെ നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട്, നമ്മുടെ അയൽക്കാരുണ്ട്, നമ്മൾ കാണുന്നതും എപ്പോഴെങ്കിലും കാണുന്ന നമ്മുടെ കൂട്ടുകാരുണ്ട്, എന്നും നമ്മൾ കളിക്കുന്നവരുണ്ട്, നമ്മൾ എന്നും കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുണ്ട്. ചിലപ്പോൾ അപരിചിതരായിട്ടുള്ള ആളുകൾ നമ്മുടെ മുമ്പിലൂടെ വന്നും പോയിക്കൊണ്ടിരിക്കും. നമ്മൾ കണ്ടുമുട്ടുന്നവരുണ്ട്, നമ്മളെ കണ്ടുമുട്ടുന്നവരുണ്ട്. അങ്ങനെ വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ, ജോലി ചെയ്യുന്നവർ, ചിലപ്പോൾ വിവിധ സാഹചര്യങ്ങളിൽ നമ്മുടെ ആവശ്യം തേടി വരുന്നവർ, നമ്മൾ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ അവരുടെ സഹായം തേടി നമ്മൾ പോകുന്നവർ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആളുകളാണ് സമൂഹത്തിലുള്ളത്. അപ്പോൾ ഇവരോടൊക്കെ, ഇവരെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഈ ആളുകൾ ജീവിക്കുന്ന ഈ സ്ഥലത്ത് എവിടെയാണ്, എങ്ങനെയാണ് നമുക്ക് കർത്താവിനെ പിന്തുടരുവാൻ സാധിക്കുക? ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത്, സത്യസന്ധതയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുക. യേശുക്രിസ്തുവും തത്തുല്യമായ ഒരു ജീവിത സാഹചര്യത്തിലാണ് ജീവിച്ചത്. യെരുശലേം നഗരം എന്നൊക്കെ പറഞ്ഞാൽ വിവിധ സംസ്കാരങ്ങളുടെ സമ്മേളനം കൂടിയാണ്, വളരെ ജനനിബിഡമായ ഒരു പട്ടണം കൂടിയാണ്. പ്രത്യേകിച്ച് യേശുക്രിസ്തു താമസിച്ചിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, റോമ സാമ്രാജ്യം ഈ ലോകം മുഴുവനും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്തിലാണ്. പല ആളുകളും പല രാജ്യങ്ങളിൽ നിന്നും യെരുശലേമിൽ കടന്നു വരാറുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലാണ് യേശുക്രിസ്തു തൻ്റെ വ്യക്തി പ്രഭാവം മറ്റുള്ളവരിലേക്ക് പകർന്നത്. എങ്ങനെ ജീവിച്ചു, എങ്ങനെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു? അവൻ പാപരഹിതനായിരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അവൻ ആളുകളോട് ഏറ്റവും നല്ല അഭ്യുദായ കാംക്ഷയായിട്ടാണ് ജീവിച്ചത്. മറ്റുള്ളവർക്ക് എപ്പോഴും നന്മകൾ മാത്രം വരുവാൻ ആഗ്രഹിച്ചവനാണ്, അങ്ങനെ പ്രവർത്തിച്ച വ്യക്തിയാണ്. സർവർക്കും നന്മകൾ മാത്രം ആഗ്രഹിച്ചു. തന്നെ ഉപദ്രവിക്കുന്നവരെക്കുറിച്ചോ തനിക്കെതിരായി തന്നോട് സംസാരിക്കുന്ന ആളെക്കുറിച്ചോ തനിക്കെതിരെ ചില കുതന്ത്രങ്ങൾ മെനയുന്നവരെക്കുറിച്ചോ ഒന്നും, മറിച്ചൊരു ചിന്ത കർത്താവിനുണ്ടായിരുന്നു, അവരെല്ലാവരും നല്ലവരായി മാറണമെന്നും അവരുടെ ജീവിതം അഭിവൃദ്ധിയിലായിരിക്കണമെന്നുമാണ് കർത്താവ് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ ചില ആളുകളെ മാത്രം, അവരുടെ നിലവാരത്തിലുള്ള ആളുകളെ മാത്രം തങ്ങളുടെ കൂട്ടുകെട്ടിനു വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ സമൂഹത്തിലുള്ള എല്ലാവിധ വ്യക്തികളോടും ഒരേ മനസ്സോടുകൂടെ, ഒരേ ആഗ്രഹത്തോടുകൂടി, ഒരേ ആത്മാർത്ഥതയോടുകൂടെ, സത്യസന്ധതയോടുകൂടെ ജീവിക്കുകയായിരുന്നു കർത്താവ്. കർത്താവിന് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത്, നമുക്ക് പുതിയ മാതൃക വെച്ചു തന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:6 അല്ലെങ്കിൽ 5 താഴേക്കുള്ള 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നുപോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ബോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തിയോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞു, കളഞ്ഞ പാപത്തിൻ്റെ മേലങ്കി ഉടുത്ത് മാന്യത നടിക്കാതെ, നമ്മൾ ഉപേക്ഷിച്ചതിനെ തിരിച്ച് എടുത്ത് അണിയാതെ ജീവിക്കുവാൻ. ഈ വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതായത്, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു മാതൃകയാണ് സത്യസന്ധതയും ആത്മാർത്ഥതയും, മറ്റുള്ളവർക്ക് നന്മ വരുവാനുള്ള ചിന്തയോടും കൂടെ ജീവിക്കുക എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടേതായിട്ടുള്ള ഇടപാടുകൾ കൊണ്ട് കർത്താവിൻ്റെ മാന്യതയ്ക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. മറ്റുള്ളവരോട് ക്ഷമയോടുകൂടിയും സമാധാനത്തോടുകൂടിയും നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ക്ഷമയുടെ അവസാന വാക്കായിരുന്നു, സമാധാനത്തിൻ്റെ പ്രതീകവും സ്രോതസ്സുമായിരുന്നു. ഈ ഭൂമിയിലായിരുന്ന സമയത്ത് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ, ഒരുപക്ഷെ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ, എത്രയോ സാഹചര്യങ്ങളിൽ നമ്മളൊരുപക്ഷെ വലിയ വലിയ പാതകങ്ങൾക്ക് കാരണമായി മാറിയേനെ. പക്ഷേ തന്നെ അടിച്ചവരോടോ തന്നെ ദുഷിച്ചവരോടോ തന്നെ പരിഹസിച്ചവരോടോ തന്നെ കൊല്ലാൻ ശ്രമിച്ചവരോടോ ഒന്നും യാതൊരു വിധമായിട്ടുള്ള ദേഷ്യമോ ഏതെങ്കിലും വിധത്തിലുള്ള ഈർഷ്യയോ ഒന്നും കാണിക്കാതെ അവസാന നിമിഷത്തു പോലും മരിക്കുവാൻ കുരിശിൽ തറച്ച് കിടക്കുന്ന സമയത്ത്, റോമൻ പടയാളികളാൽ കൊല്ലുവാൻ അവർ ശ്രമിക്കുന്ന സമയത്ത് പോലും, ജീവൻ അറ്റ് അകന്നു പോകുമ്പോഴും കർത്താവ് പ്രാർത്ഥിച്ചത് ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ്. നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടയിൽ തർക്കത്തിനോ കലഹത്തിനോ ഒന്നും ഒരു സാഹചര്യം ഉണ്ടാകുകയില്ല. നമ്മളൊരു കൂട്ടായ്മയിലാണ് നിൽക്കുന്നതെങ്കിൽ, ഒരു സംഘപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ, ഒരിക്കലും നമുക്ക് ആ സംഘടനയെ അല്ലെങ്കിൽ ആ സംഘത്തെ വിഘടിപ്പിക്കുവാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ തമ്മിൽ നിന്ന് ഉണ്ടാകുകയില്ല. ഛിദ്രത ദൈവീക സ്വഭാവമല്ല, ഐക്യത ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഐക്യതയുടെ ആത്മാവിനെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രിയ സഹോദരെ, പ്രിയ സഹോദരന്മാരെ, ചില സമയങ്ങളിൽ സാമൂഹികമായിട്ടുള്ള അനീതി നമ്മൾ കാണുമ്പോൾ നമ്മുടെ രക്തം തിളയ്ക്കാറുണ്ട്. പലപ്പോഴും നമുക്കതിനെ പ്രതികരിക്കണമെന്നൊക്കെ നമ്മൾക്ക് തോന്നാറുമുണ്ട്. സംഘർഷത്തിൻ്റെ തീജ്വാലകൾ ആയി മാറിയേക്കാവുന്ന വാക്കുകൾ നമ്മൾ ചില സമയങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അടിച്ചുവിടാറുണ്ട്. ചിലപ്പോൾ ചില വീഡിയോകളൊക്കെ അങ്ങ് ഇറക്കിവിടും. അതുണ്ടാക്കുന്ന പ്രത്യാഘാതം, അതുമൂലം കഷ്ടപ്പെടുന്നതായിട്ടുള്ള കുടുംബാംഗങ്ങൾ, ഇതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ആത്മസംയമനത്തോടുകൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമയുടെ പ്രതീകമായിട്ട് മാറേണ്ടതുണ്ട്. നമുക്ക് അർപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നതും ക്ഷമ തന്നെയാണ്. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് തൻ്റെ ചുറ്റുപാടും അണിനിരന്ന, തൻ്റെ വാക്കുകളെ ശ്രവിക്കുവാൻ വേണ്ടി കടന്നു വന്ന ആളുകളോട് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 5:5 വാക്യത്തിൽ, നമ്മൾ ഇന്നലെയും ഇത് വാക്യം വായിച്ചു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനീതിയുമൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് സൗമ്യതയോടുകൂടെ ഇടപഴകുവാൻ ഇടവരണം. അതിങ്ങനെയാണ് യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ മാതൃക വെച്ചിരിക്കുന്നത്. നമ്മൾ യേശുവിനെ അനുഗമിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സൗമ്യതയുടെ ആത്മാവിനാൽ നമ്മൾ ജീവിക്കണം. മറ്റൊരു കാര്യം, ശാരീരികമായ ശുദ്ധി നമ്മൾ എപ്പോഴും കൈവരുത്തണം. നമ്മൾ യേശുവിനെ അനുഗമിക്കുമ്പോൾ ശാരീരികമായ വിശുദ്ധി പ്രാധാന്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും വിവാഹപൂർവ അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് ഒരിക്കലും മൗനാനുവാദം കൊടുത്തിരുന്നില്ല. ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ സാംസ്കാരിക തലങ്ങളിൽ സമ്മതത്തോടുകൂടിയുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇന്ന് സാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഭൂമിയിൽ ആദ്യമായി വിവാഹ സങ്കല്പം അവതരിപ്പിച്ചപ്പോൾ ഏക മനുഷ്യനും ഏക ഭാര്യയും ആയിട്ടാണ് ദൈവം അതിനെ അവതരിപ്പിച്ചത്. കർത്താവിൻ്റെ പാതയിൽ നമ്മുടെ കാലിൽ ചോര പൊടിയുന്ന കൂർത്ത മുള്ളുകളാണ് ഇത്തരത്തിലുള്ള ശാരീരികമായ അശുദ്ധി നിറഞ്ഞതായ ജീവിത ശൈലികൾ. പിശാചിൻ്റെ പാതയിൽ പൂമത്തയാണ് ഈ വിരുദ്ധമായ അവിശുദ്ധമായ ജീവിത സാഹചര്യങ്ങൾ. പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ കൃപയോടും കരുണാപൂർവകവുമായ ശക്തിയോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുകയും അവൻ്റെ മുമ്പാകെ ശുദ്ധവും ശുഭ്രവുമായി ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണം. നമ്മുടെ അതുല്യമായ കഴിവുകളും സമയവും വിഭവങ്ങളും കർത്താവിനായി നമ്മൾ മാറ്റിവെക്കണം. ഏറ്റവും വിശുദ്ധമായി നമ്മൾ കരുതേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം കർത്താവിനായി നമ്മൾ ഒരുക്കണം. നിങ്ങൾ യേശുവിനെ അനുഗമിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സമ്മാനങ്ങളും നമ്മുടെ എല്ലാ നന്മകളും നമ്മുടെ എല്ലാ വിഭവങ്ങളും എല്ലാ നന്മകളുടെ സ്രോതസ്സും ദൈവവുമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ദൈവത്തോട് നമ്മൾ നന്ദി പറയും, ദൈവത്തോട് നമ്മൾ വിധേയരായിട്ട് ജീവിക്കും, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോട് നമ്മൾ സ്ഥിരമായി ദയ കാണിക്കുകയും നമ്മൾ അവരോട് സത്യസന്ധമായി ഇടപഴകുകയും ചെയ്യും. നമ്മൾ യേശുവിനെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അപരിചിതരോടും നമ്മൾ ദയയും അനുകമ്പയും ഉള്ളവരായി മാറും. നമ്മുടെ സമൂഹത്തിൽ യേശുവിൻ്റെ മാതൃക എന്താണെന്ന് നമ്മൾ ഉറപ്പായിട്ടും കാണിച്ചു കൊടുക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിച്ച് ജീവിക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവിനെ കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്? എങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റും? നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളും ഉള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവാനും, ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കുവാനും, ക്രിസ്തു നമ്മളെ പരിപാലിക്കുന്നത് പോലെ ചേർത്ത് പിടിക്കുന്നത് പോലെ സമൂഹത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ സമൂഹത്തിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ മാതൃക, ക്രിസ്തുവിനെ പിന്തുടരുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൃപയിൽ ജീവിച്ചുകൊണ്ട് അവൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് നമുക്ക് യേശുവിനെ പിന്തുടരുവാൻ സാധിക്കും. മറ്റൊരു കാര്യമാണത്, നമ്മൾ യേശുവിനെ അനുഗമിക്കുകയാണെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെയും അവൻ്റെ അപ്പോസ്തലന്മാരുടെ വാക്കുകൾ അനുസരിക്കുവാൻ, കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കർത്താവിൻ്റേതായിട്ടുള്ള ഉപദേശങ്ങളെ സ്വീകരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ കൃപയെ നമ്മൾ സ്വീകരിക്കുന്നതാ? ദൈവത്തെ അനുസരിക്കാതിരിക്കുവാൻ വേണ്ടിയില്ല, നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ജീവിക്കുവാൻ വേണ്ടിയുള്ളതല്ല. ദൈവം നമ്മളോട് അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ സ്നേഹ നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുവാനോ നമ്മുടെ വിനോദങ്ങളെ ചവിട്ടി മെതിക്കുവാനോ ഉള്ളതല്ല. ദൈവം നമ്മുടെ മുമ്പിൽ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ നൽകിയിരിക്കുന്നത് നിത്യ ജീവൻ്റെ മാർഗത്തിൽ നിന്ന് തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നിത്യ ജീവൻ്റെ മാർഗം അടയപ്പെടരുത്. നിത്യ ജീവൻ്റേതായിട്ടുള്ള മാർഗം ഒരിക്കലും തടസ്സമായിട്ട് മാറരുത് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ നമ്മുടേതായിട്ടുള്ള വിനോദങ്ങളെ നമ്മുടേതായിട്ടുള്ള ഉല്ലാസങ്ങളെ അതെല്ലാം തകർത്ത് കളഞ്ഞ് അതിനെല്ലാം ഒഴിവാക്കി നമ്മൾ ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെ കടത്തിവിട്ടുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. നമുക്ക് പ്രയോജനമുള്ളത് നിത്യജീവന് നമുക്ക് ആവശ്യമുള്ളതെന്ന് തോന്നുന്നതായിട്ടുള്ള ഒരു നന്മയെയും ദൈവം ഒരു നാളും മുടക്കുകയില്ല. ദൈവം നമ്മളെ ദൈവത്തിൻ്റെ കരുണപ്രകാരം രക്ഷിച്ചിരിക്കുന്നു. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് വീണ്ടും ജനനം കൊണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ മൂലം അവൻ ധാരാളമായി നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. എന്ത് ദൈവത്തിൻ്റെ ദയ! ഈ വചനം വിശ്വാസയോഗ്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായി തീരുവാൻ കരുതേണ്ടതിന് നാം അല്ലെങ്കിൽ നീ ഇത് ഉറപ്പിച്ച് പറയണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2 8-10 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നു. നമ്മുടെ വിശ്വാസം നമ്മൾ പങ്കിടണം. നമ്മൾ ഏത് യാത്രയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പങ്കിടണം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മൾ കർത്താവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും യേശുവിൻ്റെ വഴി നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കും. ഈ ഭീമാകാരമായ ലോകത്തിൽ നമ്മുടെ കഠിനമായ വെല്ലുവിളികൾ മനസ്സിലാക്കുവാൻ, നമ്മുടെ യാത്രയുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ ശരിയായ മാർഗം നമ്മൾ കാണുന്നുവെങ്കിൽ, അത് ക്രിസ്തുവിൻ്റെ മാർഗമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിനെ നമുക്ക് പിന്തുടരാം. ഈ സമൂഹത്തിൽ നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാതിരിക്കുവാൻ യാതൊരു ഒഴിവ് കഴിവുമില്ല. പ്രിയ സഹോദര, നമുക്ക് ക്രിസ്തുവിനെ പിന്തുടരാം. ക്രിസ്തുവിൻ്റെ മാതൃകകളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആയുധ തലത്തിൽ പിന്തുടരാം. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് ഞങ്ങളോടുകൂടെ അങ്ങ് ഇരുന്നതുകൊണ്ട്, ഈ ചിന്താ സമയങ്ങളിൽ അങ്ങ് ഞങ്ങളോടുകൂടെ ഇരുന്നതുകൊണ്ട് നമ്മൾ പറയുന്നു, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ അങ്ങയെ പിന്തുടരുവാൻ സാധിക്കും എന്ന് ഞങ്ങളെ ചിന്തിപ്പിച്ചതുകൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങൾ മറ്റുള്ളവരോട് സത്യസന്ധതയോടുകൂടി, ആത്മാർത്ഥതയോടും, ക്ഷമയോടുകൂടിയും, സഹനത്തോടുകൂടിയും, സമാധാനത്തോടുകൂടിയും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ അങ്ങയുടെ പാതകളിൽ കൂടെ ഞങ്ങൾ സധൈര്യം സഞ്ചരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണമേ നിങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-3-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം: അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.